ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയ്സ് ഓഫ് ഹോപ്പ് മലയാളം. നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദപ്രപഞ്ചത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഷാനി ബിനോയ്. ഇന്നത്തെ പ്രധാന പരിപാടികൾ: നന്മൊഴി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സാൻമാർഗിക പരിപാടി, വചനപ്രത്യാശ, തിരുവചന സന്ദേശം. ഇന്നത്തെ പരിപാടികൾ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് നന്മൊഴി.
ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ, പരിജനഥ പുതിയ വരം അരുളുക രാവിലെ ഇന്നേലകൾക്കൂ, ജീവൻ കൊടുക്കുന്ന പുതിയ മന്നാമിത്ത്, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന
കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയ്സ് ഓഫ് ഹോപ്പ് മലയാളം. ഇനി വചനപ്രത്യാശ, മറ്റൊരു ആത്മീയ ഗീതം കൂടെ കേൾക്കാം. തുടർന്ന് വചനപ്രത്യാശ.
പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം. പ്രിയ സ്നേഹിത, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കേണ്ടെന്ന സമയമായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ ജീവിതത്തിൽ വരണം എന്ന് വേദപുസ്തകം പറയുന്നതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മൾ ഉണർവ് കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് മാനസാന്തരമുണ്ടാക്കും. പരിശുദ്ധാത്മാവ് സുവിശേഷീകരണത്തിന് നമ്മിൽ അഭിനിവേശമുണ്ടാക്കും. ബന്ധങ്ങളുടെ മുറിപ്പാടുകൾ ഉണക്കും. ഐക്യവും ശക്തിയും നൽകും. സമാധാനമുണ്ടാക്കും. അതിനാൽ നാം പരിശുദ്ധാത്മാവിനെ തിരയണം. പരിശുദ്ധാത്മാവിൽ നമ്മിൽ വരേണ്ടതിൻ്റെ ആവശ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തല പ്രവൃത്തികൾ 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിൽ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. നമുക്ക് ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എങ്കിൽ ആത്മാവിൻ്റെ വരങ്ങൾക്കു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ആത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് കിട്ടാൻ നമ്മൾ വിശപ്പുള്ളവരായിരിക്കണം. അതിനുവേണ്ടി ദാഹിക്കുന്നവരായിരിക്കണം. അത് നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെപ്പറ്റി നാം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും വേണം. മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സേവിക്കുന്നവർക്ക് ആത്മാവിനെ എത്ര അധികം നൽകാൻ ദൈവം തയ്യാറാണ്. അത്രമാത്രം ആത്മാവിനെ പകർന്നു നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ആത്മാവിൽ പുതുക്കപ്പെടാൻ, ആത്മാവിൽ സ്നാനം ലഭിക്കുവാൻ നാം ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവൻ ആ രഹസ്യം കണ്ടെത്തി. റെയ്മണ്ട് ഹെഡ്മാൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതൊരു വേദവിദ്യാർത്ഥി പഠിച്ചു വായിച്ചു. 20 പേരുടെ മാനസാന്തരത്തിൻ്റെ കഥയാണ് ആ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ച അവരിലെ ആത്മീയ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് ആ പുസ്തകത്തിൽ വിവരിക്കുന്നു. അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് അവരിൽ ദൈവം ചൊരിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ വർഷമാണ്. 10,000 ആളുകളെ ഈ 20 പേർ സ്നാനത്തിൽപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ആത്മാവിൻ്റെ ശക്തിയാൽ വായന കഴിഞ്ഞ സമയത്ത് അയാൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം എഴുതി, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പുതിയ അച്ഛനെന്ന നിലയിൽ, ഒരു സുവിശേഷകൻ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് എത്രമാത്രം ആത്മാവിൻ്റെ വർഷം വേണം, ആത്മാവ് എന്നിലുണ്ടായിരിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. വചന പഠനം, വചന വായന, പ്രാർത്ഥന, സുവിശേഷം പങ്കുവയ്ക്കുക, ഇതിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിറയപ്പെടുന്നതെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. വളരെ അപ്രതീക്ഷിതമായി ഒരു ദിവസം ക്യാൻസർ ബാധിതനായ ഒരാൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അയാൾ നിയോഗിക്കപ്പെട്ടു. ചില ദിവസങ്ങൾക്ക് ശേഷം, ചില ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഈ മനുഷ്യൻ ഈ പാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ ക്യാൻസർ മാറി. അപ്പോൾ ആ പാസ്റ്റർ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവത്തിനു വേണ്ടി ജീവിക്കാനുള്ള ശ്രമത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ ദൈവം മാനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ, ആത്മാവ് നമ്മിൽ വരുമ്പോൾ ആത്മാവിൻ്റെ വരങ്ങൾ കൊണ്ട് ദൈവം നമ്മെ മാനിക്കും. ആ വരങ്ങൾ നമ്മളിലൂടെ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളെപ്പറ്റി എന്തു തോന്നുന്നു? നിങ്ങൾക്ക് ആത്മാവിൻ്റെ നിറവുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ചിലർ കരുതുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വരും എന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:19 ഇങ്ങനെ പറയുന്നു, പൗലോസ് എഫോസോസിലുള്ള പുരുഷന്മാരോട് ചോദിക്കുകയാണ്, വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ? ഇല്ല, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പരിശുദ്ധാത്മാവ് എന്തൊക്കെ നമുക്ക് നൽകും എന്ന് നോക്കാം. മക്കളാക്കുന്നു, ദൈവത്തിൻ്റെ മക്കൾ. റോമർ 8:16, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആത്മാവ് നമ്മിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യം വരും. എന്നിട്ട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയും. അപ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമ്മൾ സ്വീകരിക്കും. അതിനാൽ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്കുണ്ടാകും, കാരണം നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. 8:17 പറയുന്നത്, നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ നമ്മൾ അവകാശികളായി മാറുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, കാരണം ആത്മാവ് നമ്മളെ മക്കളാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ ആ ആത്മാവ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നു. എസെക്കിയേൽ 36:25-27 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും, ശേഷം നമുക്കൊരു പുതിയ ഹൃദയം തരും, പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. വാക്യം 27, എൻ്റെ ആത്മാവിനെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ആത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? 1, അവൻ പാപം തിരിച്ചറിയും. 2, പാപങ്ങൾ ഏറ്റുപറയും. 3 ദൈവം നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മുടെ സകല മലിനതയും നീക്കും. എന്നിട്ട് നമുക്കൊരു പുതിയ ഹൃദയം പുതിയ ആത്മാവിനെയും നൽകും. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസലമായൊരു ഹൃദയം തരും. ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കും. അപ്പോൾ നമ്മളവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായി മാറും, എൻ്റെ ചട്ടങ്ങളെ നടക്കുന്നവരായി മാറും. അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. യോഹന്നാൻ 37:38-39 വാക്യങ്ങൾ: എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ നടപടിക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മിൽ നിന്ന് ജീവജല നദി ഒഴുകും എന്ന് യോഹന്നാൻ പറയുകയാണ്. എന്താണ് നമ്മിൽ നിന്നൊഴുകുന്ന ഈ ജീവജലനദി? ഗലാത്യർക്കെഴുതിയ ലേഖനം 5:22-23 വാക്യങ്ങൾ: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. നമ്മിൽ ഒഴുകുന്ന ജീവജല നദി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഈ സ്വഭാവമാണ്. ഈ ജീവജല നദിയായി നമ്മിൽ രൂപപ്പെടുന്ന സ്വഭാവം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ലോകത്തിൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള മുഴുവൻ പരിഹാരമാണ് ക്രിസ്തുവിൻ്റെ ഈ സ്വഭാവം. ഈ നല്ല ഗുണങ്ങളാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണാനില്ലാത്തത്. മനുഷ്യനെ മൃഗങ്ങളാക്കി മാറ്റുന്നത് ഈ സ്വഭാവമാണ്. ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വരുമ്പോൾ, നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളായ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് കാണാം. സുവിശേഷ വ്യാപനത്തിന് വേണ്ടി ഈ സ്വഭാവം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4:13-31 വാക്യങ്ങൾ: 13 വാക്യം: അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടു. എന്നിട്ട് പറയുകയാണ്, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ. ഇവർ യേശുവിനോട് കൂടെയായിരുന്നു. പത്രോസും കൂടെയുള്ളവരും പഠിപ്പില്ലാത്തവരാണ്, സാധാരണക്കാരാണ്. പക്ഷേ ഇവർ യേശുവിൻ്റെ കൂടെ കൂടിയപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വന്നപ്പോൾ വലിയ മാറ്റങ്ങളുണ്ടായി. ആ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ടാകും. വാക്യം 31 ഇങ്ങനെ പറയുന്നു: ഇവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ദൈവവചനം അവർ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആളുകൾ അത്ഭുതപ്പെടുകയാണ് പത്രോസിലും ഒക്കെ ഉണ്ടായ മാറ്റം കണ്ടിട്ട്. അവർ ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു, വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങളെ വിശദീകരിച്ച് പഠിപ്പിച്ചു. ആത്മാവ് നമ്മൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നവരുമായി തീരും. നമ്മൾ ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്നവരായി തീരും. നമ്മൾ ധൈര്യമുള്ളവരും ശക്തിയുള്ളവരുമായി തീരും. ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ധീരതയുള്ളവരായി തീരും. യോഹന്നാൻ 16:13: സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വരുമ്പോൾ അവൻ നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. ഇന്ന് ലോകത്തിന് മറഞ്ഞിരിക്കുന്ന വേദപുസ്തക യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടും. വേദപുസ്തക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അതുമാത്രമല്ല, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തുവാണ് സത്യം. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവെന്ന സത്യത്തിലേക്ക് നയിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാകും. ആത്മാവിൻ്റെ വർഷം നമുക്കുണ്ടാകും. ആണെന്നാൽ തന്നെ ആത്മാവ് നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതിരിക്കുമ്പോൾ, നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ തളരുമ്പോൾ, വചനം പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നു. ഈ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. അത് നമ്മളെ ക്രിസ്തുവിലേക്കും രക്ഷയിലേക്കും നയിക്കണം. പാപം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അവൻ വരുന്നതിന് തൊട്ടു മുമ്പ് ലോകത്തിൻ്റെ അവസാന നാളുകളിൽ രണ്ട് കൂട്ടം ആളുകളെ ഈ ലോകത്തുണ്ടാവുള്ളൂ. ആ രണ്ട് കൂട്ടം ആളുകൾ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ വിവരിക്കുന്നു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. 10 കന്യകമാർ മണവാളനെ എതിരേൽക്കാൻ പോകുന്നു. 5 പേർ വിളക്കിനൊപ്പം എണ്ണയും കരുതുന്നു. ബാക്കി 5 പേർ വിളക്ക് മാത്രം എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് പുറപ്പെടുകയാണ്. അവർ കാത്തിരുന്നു. മണവാളൻ വരുന്നത് അർദ്ധരാത്രിയിലാണ്. വരാൻ സമയമായപ്പോൾ ഈ ബുദ്ധിയില്ലാത്ത കന്യകമാർ, എണ്ണ കരുതാത്ത ആളുകൾ, എണ്ണ കരുതിയ ആളുകളോട് ഞങ്ങൾക്കും കൂടെ കുറച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മറുപടി, മണവാളൻ വരുമ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കും എണ്ണ ഇല്ലാതായി പോകാതിരിക്കാൻ നിങ്ങൾ എണ്ണ വിൽക്കുന്നവരോട് പോയി വാങ്ങിക്കൊള്ളുവീൻ. ഈ 5 കന്യകമാർ എണ്ണ വാങ്ങാൻ പോകുന്ന സമയത്ത് മണവാളൻ വരുന്നു. ബുദ്ധിയുള്ള 5 കന്യകമാർ, എണ്ണ കരുതിയിരുന്നവർ മണവാളനൊപ്പം പോകുകയും മണയറയിൽ പ്രവേശിക്കുകയും ചെയ്യുകയാണ്. എന്താണ് ഈ എണ്ണ? സക്കരിയാവിൻ്റെ പുസ്തകം പറയുന്നത് 4:1-6 ഉള്ള വാക്യങ്ങൾ പറയുന്നു, എണ്ണ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. പ്രിയ സ്നേഹിത, നാം ജീവിക്കുന്നത് കാലത്തിൻ്റെ അന്ത്യത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു സമയത്താണ്. വേദപുസ്തകത്തിൽ പറയുന്ന അടയാളങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ നിറവേറുകയാണ്. നിങ്ങൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ജീവിതത്തിൽ കരുതുവാൻ താൽപ്പര്യമുള്ളവരാണോ? പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? നമ്മൾ ആത്മാവിനെ തിരയേണ്ടവരായി തീർന്നിരിക്കുന്നു. നമ്മൾ ദൈവത്തോട് വചന പഠനത്തിലൂടെ, വചനം വായിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ വരുവാൻ, നമ്മൾ നിറയുവാൻ നമ്മൾ ആവശ്യപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. ഈ എണ്ണ കരുതാത്ത കന്യകമാരും സത്യത്തിൽ അവരും ദൈവത്തെ ആരാധിക്കുന്നവർ തന്നെയാണ്. അവരും മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരും വിശ്വാസികളാണ്. അവരും ദേവാലയത്തിൽ കഴിഞ്ഞവരാണ്. അവരും ആത്മീയരാണ്. പക്ഷേ ആ ആത്മീയരായ മനുഷ്യർ കൂടുതൽ സമയവും ആലയത്തിൽ ചെലവഴിക്കുകയായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അവിടെ ആലയത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അവർ മാളിക മുകളിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 24:53 മാളിക മുകളിൽ ഒരേ മനസ്സോടെ, ഐക്യത്തോടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് വന്നു. കൊടിയ കാറ്റടിച്ചു. ആത്മാവ് അവർക്കുച്ചരിക്കാൻ നൽകിയതുപോലെ അവർ വചനം സംസാരിച്ചു. ദേവാലയത്തിൽ ഒരുപാട് നേരം കഴിയുന്നു എന്നുള്ളതല്ല ഈ എണ്ണയില്ലാത്ത കന്യകമാരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. പ്രിയ സ്നേഹിത, പരിശുദ്ധാത്മാവ് നമ്മളില്ലെങ്കിൽ, കർത്താവ് യേശുക്രിസ്തു 2 വരുമ്പോൾ അവൻ്റെ സ്വഭാവമില്ലെങ്കിൽ അവൻ നമ്മളെ അറിയുന്നില്ല എന്ന് പറയുന്നവരായിത്തീരും. അവർ മാളിക മുകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ശക്തിപ്പെടുത്തി. അവർ ധൈര്യത്തോടുകൂടി വചനം സംസാരിച്ചു. അനേകം പേർ ദൈവത്തോട് ചേരുകയും ചെയ്തു. ഈ അന്ത്യകാലത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവന് നിങ്ങളെ ആവശ്യമുണ്ട്. അവൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ, പകരപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുക്രിസ്തുവേ, നിൻ്റെ ആത്മാവിനെ ഞങ്ങളുമേൽ പകരണമേ. ഞങ്ങൾക്ക് രൂപാന്തരം നൽകണമേ. ഞങ്ങൾക്ക് നിൻ്റെ സ്വഭാവം നൽകണമേ. ആത്മാവിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിൻ്റെ ഫലങ്ങളാൽ നീ ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ഞങ്ങളിൽ നിന്ന് ജീവജല നദി ഒഴുകണം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. എണ്ണയില്ലാത്ത ആ കന്യകമാരെ പോലെ അല്ലാതെ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ അങ്ങയുടെ ആത്മാവിനെ കരുതി ധൈര്യത്തോടുകൂടി കർത്താവെ അങ്ങെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നവരായിത്തീരാൻ ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. അമേൻ, അമേൻ.
പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ തിരുവചനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ പുസ്തകങ്ങൾ, സീഡികൾ, സൗജന്യ ബൈബിൾ പാഠങ്ങൾ എന്നിവ തപാലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. വിലാസം ഒരിക്കൽ കൂടി: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org. ഇതിൽ നിന്ന് ഈ പരിപാടികൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കാവുന്നതാണ്. ഇതുവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ മീറ്റർ ബാൻഡിൽ ഇതേ സമയം പുത്തൻ ആശയങ്ങളും അനുഗ്രഹങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് വിട പറയുന്നത് ഷാനി ബിനോയ്.